നമസ്കാരം. ജ്യോതിർഗമയ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഭൂമി ജീവജാലങ്ങളുടെയെല്ലാം മാതാവാണ്. 84 ലക്ഷത്തിലധികം ജീവജാതികൾ പരസ്പരം ചേർന്നുകൊണ്ട് ഈ ഭൂമിയെ തങ്ങളുടെ അമ്മയാക്കിക്കൊണ്ട് ഇവിടെ കളിച്ച് വളരുന്നു. ഒരു പ്രസിദ്ധനായ നരവംശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഭൂമിയിലെ എല്ലാ പ്രാണികളും ഇന്ന് നശിച്ചു പോവുകയാണെങ്കിൽ 5 വർഷത്തിനകം ഭൂമിയിലെ എല്ലാ ജീവിതവും അവസാനിക്കും. കാരണം നിസാരമെന്ന് തോന്നുന്ന പ്രാണി സമൂഹം ജീവസന്ധായിനിയായ ഭൂമിയെ താങ്ങി നിർത്തുന്നത് എത്രയോ ശക്തമായിട്ടാണ്. എന്നാൽ അതേ നരവംശാസ്ത്രജ്ഞൻ മറ്റൊരു നിരീക്ഷണം കൂടി നടത്തി. ഏതെങ്കിലും കാരണവശാൽ മനുഷ്യൻ എന്ന ഒരൊറ്റ ജീവിവർഗം ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായാൽ 5 വർഷം കൊണ്ട് ഭൂമിയിലെ ജീവിതം തളിർക്കുകയും പോക്കുകയും ചെയ്യും. ഭൂമിക്ക് ആവശ്യമില്ലാത്ത ഒരു ജീവജാതിയായി മനുഷ്യൻ മാറിയിട്ടുണ്ടോ? ചിന്തിക്കേണ്ട വിഷയമാണ്. പ്രകൃതിയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. നമ്മുടെ മാതാവായി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരേയൊരു ജീവി നമ്മളടങ്ങുന്ന മനുഷ്യ സമൂഹമാണെന്നിരിക്കെ ഒരു പുനർവിചിന്തനത്തിനുള്ള സമയമായില്ലേ? പ്രകൃതി അതിന്റെ കോപം മനുഷ്യനെ നേരെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഈ കാലഘട്ടത്തിലെങ്കിലും, ഈ വൈകിയ വേളയിലെങ്കിലും നമുക്ക് തിരിച്ചറിയാം, നമുക്ക് പരിവർത്തനപ്പെടാം. ഇന്ന് പ്രകൃതിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയിൽ എന്നത്തെയും പോലെ നമ്മെ നയിക്കാൻ നമ്മോടൊപ്പം രാജീവ്ഗിനി, ബ്രഹ്മകുമാരി, ഷീബ സിസ്റ്ററുണ്ട്. സിസ്റ്റർ, ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ബന്ധത്തിന്റെ പല വശങ്ങൾ, മറ്റുള്ളവരുമായി ബന്ധമാണ് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്. പക്ഷെ പ്രകൃതിയുമായുള്ള ബന്ധം, പ്രകൃതിയുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനമായ കാര്യങ്ങൾ എന്തെല്ലാമാണ്?
ഒന്നാമത്തെ കാര്യം, ഈ പ്രകൃതി തുടങ്ങുന്നത് ഈ ശരീരത്തിനുള്ളതാണ്. മറ്റൊന്ന്, ഇത് നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. സ്നേഹിക്കുക മീൻസ് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. കാരണം സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക അതിനെ ഡെക്കറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതേസമയം ഇതിന് വേണ്ട രീതിയിലുള്ളതായിട്ടുള്ള ആഹാരം, ശുചിയായ ആഹാരം, സാത്വികമായിട്ടുള്ള ആഹാരം വേണ്ട അളവിൽ കൊടുക്കുക എന്നുള്ളതുകൊണ്ട്. കാരണം നമുക്ക് ഒരു കാര്യം അറിയാം, ഇന്ന് മനുഷ്യന്മാര് ഈ നാവിനടിമയായി പോയത് കൊണ്ട് ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ നമ്മൾ ഇഷ്ടം പോലെ കഴിക്കും. നമ്മുടെ വയറ് പറയും മതിയെന്ന്, നാവ് പറയും പോരാന്ന്. അപ്പോഴെന്ത് സംഭവിച്ചു പോകും? കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് കൂടും. അതിന്റെ അളവ് കൂടുമ്പോൾ അത് മാലിന്യത്തിന്റെ രൂപത്തിൽ ശരീരത്തിൽ, രക്തത്തിലൂടെ പല സ്ഥലങ്ങളിലേക്കും അത് ഒഴുകി നടക്കും. അതിന്റെ റിസൾട്ട് എന്താവും? ഈ ശരീരത്തിൽ നമ്മുടെ ജന്മഗത കർമ്മം കൊണ്ടോ മറ്റെന്തുകൊണ്ടോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് കൂട്ടി ഡെപ്പോസിറ്റ് ആവും. അപ്പൊ ആ ഭാഗത്തിന്റെ പേരിൽ രോഗം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് എല്ലാ രോഗങ്ങളും നോക്കിയാൽ, ഒന്നുകിൽ പറയും കിഡ്നി അനുബന്ധമായിരിക്കുന്ന രോഗം, ഹാർട്ടിന് അനുബന്ധമായിരിക്കുന്ന രോഗം, മീൻസ് ആ അഴുക്കുകൾ നിങ്ങളുടെ ഹാർട്ടിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, അതുകൊണ്ട് ഹാർട്ടിന് അനുബന്ധമായിരിക്കുന്ന രോഗം. കിഡ്നിയിലാണെങ്കിൽ കിഡ്നി അനുബന്ധമായിരിക്കുന്ന രോഗം. ഇങ്ങനെ ശരീരത്തിനെ രോഗിയാക്കി മാറ്റുന്നത് നമ്മളതിന് കൊടുക്കുന്നതായിരിക്കുന്ന അശാസ്ത്രീയമായിരിക്കുന്ന ആഹാരത്തിന്റെ രീതി കൊണ്ടാണ്. അതുകൊണ്ട് വേണ്ട ആഹാരം വേണ്ട അളവിൽ കൊടുത്തുകൊണ്ട്, അതും വേണ്ടത്ര പോഷണങ്ങളിലൂടെ കൊടുത്തുകൊണ്ട് ഈ ശരീരത്തെ സ്നേഹിക്കുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വലിയൊരു മെഷീനറി, എനിക്ക് തോന്നുന്നു ഡോക്ടർമാരെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഡോക്ടർമാർ ഈ ബോഡിനെ വിലയിരുത്തുന്ന സമയത്ത് 220 കോടി രൂപയാണ് അത്രയും ഈ ശരീരത്തിന് ഡോക്ടർമാർ കണ്ട വില എന്ന് വെച്ചാൽ അത്രയ്ക്കും വാല്യുബിൾ ആണ്. കാരണം ഇതിന്റെ വില നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? പൊതുവെ ഒരു ചൊല്ല് പറയില്ലേ, കണ്ണില്ലാത്തപ്പോ കണ്ണിന്റെ കാഴ്ചയറിയുന്നു. അതുപോലെ തന്നെ കണ്ണിനെ ട്രീറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ കണ്ണിന്റെ വില അറിയുന്നു. അങ്ങനെ ഈ ശരീരത്തിന് വില അത്രയും കോസ്റ്റ്ലിയാണ്. മാത്രമല്ല, ഭഗവാൻ തന്ന അതുപോലെ ഉണ്ടാക്കാൻ നമുക്ക് എപ്പോഴേലും പറ്റൂ? ഇത് ഒരിക്കലുമില്ല. എന്റെ ഒരു അനുഭവമാണ്, ഞാൻ ഒരു ആക്സിഡന്റ് പറ്റി എന്റെ കൈ വലത് കൈ ഒടിഞ്ഞിട്ടുണ്ടായി. ഇപ്പോഴും തേങ്ങ പൊട്ടിക്കുകയാണെങ്കിൽ എന്റെ കൈ എന്നോട് പറയും ഇവിടെ ഒരു പൊട്ടുണ്ട് കിട്ടോ എന്ന് പറയും. ഞാൻ ഓർക്കാറുണ്ട്, അതെന്നെ ഓർമ്മിപ്പിക്കും, ഇത്രയും പൊട്ടാണല്ലോ ഇതൊക്കെ, ഇതൊരു ജോയിന്റ്, ഇതൊരു ജോയിന്റ്, ഇത്രയും ജോയിന്റ്സ് ചേർത്തുകൊണ്ട് ഞാൻ പിടിക്കുമ്പോൾ ഒരിക്കലെങ്കിലും വേറെ ഒരു ജോയിന്റ് എന്നോട് പറയാറില്ല ഇതൊരു ജോയിന്റ് ആണ് എന്ന്. എത്ര പെർഫെക്റ്റ് ആണ് ഈശ്വരന്റെ കൺസ്ട്രക്ഷൻ. അപ്പൊ അത്രയും നന്നായിട്ട് ഭഗവാൻ ഈ ഒരു മെഷീനറി തന്നിട്ടുണ്ട്. ഇത് പ്രകൃതിയുടെ തത്വങ്ങൾ കൊണ്ട് ഭഗവാൻ ഉണ്ടാക്കി തന്ന ഒന്നാണ്. അതുകൊണ്ട് ഇതിന് വിത്ത് റെസ്പെക്ട്, വിത്ത് ലവ് ഞാൻ അതിന് വേണ്ടത് കൊടുക്കുകയും വേണ്ടാത്തത് കൊടുക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ഇതിനെ ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ഇതുമായിട്ടുള്ള ഒരു ബന്ധം ഞാൻ നിലനിർത്തണം. പ്രകൃതിയിലത്തെ ഒന്നാമത്തെ ഘടകം.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ, ഈ ഭക്ഷണത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോ വെജിറ്റേറിയൻ ഫുഡിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഇപ്പൊ ലോകത്തിൽ പൊതുവെ അത് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും, ഇപ്പൊ സാധാരണ WHO ന്റെ കണക്കനുസരിച്ച് തന്നെ 80% ഹോസ്പിറ്റൽ കിടക്കകളെല്ലാം കയ്യേറിയിരിക്കുന്നത് മാംസാഹാരികളാണെന്ന് പറയുന്നു. അപ്പൊ അത് തന്നെ നമ്മൾ ഈ പ്രകൃതിയുടെ ഈ പ്രകൃതിയെ കുറിച്ച് ഉള്ള ബോധം
നമ്മൾ.
ഇനി വെജിറ്റേറിയൻ ഫുഡാണെങ്കിൽ തന്നെയും അതിൽ തന്നെ ഒരുപാട് സിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ ടേസ്റ്റ് എങ്ങനെയെങ്കിലും വർദ്ധിപ്പിക്കാം,
ടേസ്റ്റിന് വേണ്ടി പലതും ചേർക്കുക. കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ ആഹാരം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുത്ത് കഴിക്കൂ. കാരണം ടേസ്റ്റിന് വേണ്ടി അജിനോമോട്ടോ പോലുള്ളതായിട്ടുള്ള സാധനങ്ങൾ എന്തായാലും വീട്ടിൽ നിങ്ങളുടെ അമ്മ ചേർക്കില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചേർക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത്തരം സാധനങ്ങൾ നമ്മുടെ വയറിനെ കത്തിച്ച് കളയുന്ന അൾസറൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ കഴിവതും സ്വന്തം വീട്ടിൽ നിന്ന് നിങ്ങൾ ആഹാരം കഴിക്കാനായിട്ട് എല്ലാവരുടെ പ്രേരിപ്പിക്കാറുണ്ട്. കാരണം നമ്മുടെ കൈകൊണ്ട് യഥാർത്ഥ സാത്വിക ആഹാരം എന്ന് പറഞ്ഞാൽ ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് എങ്ങനെയോ അതുപോലെ ആഹാരം ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ആഹാരം യഥാർത്ഥമായിട്ട് ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ പണി കഴിക്കുന്ന ആഹാരം ശുദ്ധമായി ഈശ്വരന്റെ സ്മൃതിയിൽ ആഹാരം ഉണ്ടാക്കി കഴിപ്പിച്ചാൽ.
എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പൊ ഈശ്വരന്റെ സ്മൃതി എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ നമ്മൾ ഈശ്വരീയ സ്മൃതിയിൽ ചെയ്യേണ്ട കർമ്മം ഈ അടുക്കളയ്ക്കകത്താണ് പലപ്പോഴും.
തീർച്ചയായിട്ടും അതാണ് ഒരു വീടിന്റെ ഉള്ളിൽ എല്ലാവരുടെയും ആരോഗ്യം, മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണല്ലോ ശരിക്കും പറഞ്ഞ കിച്ചൺ.
എനിക്ക് തോന്നുന്നു മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഭക്ഷണമാണ് മരുന്ന്, അമ്മയാണ് ഡോക്ടർ, അടുക്കളയാണ് ആശുപത്രി. പക്ഷെ ഇപ്പോ ഇത്തരം സിദ്ധാന്തങ്ങളും അല്ലെങ്കിൽ പൂർവികർ നമുക്ക് പകർന്നു തന്ന നന്മകളും നമ്മൾ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു. നമുക്കൊന്ന് പുറത്തുപോയി ആഹാരം കഴിക്കാം അല്ലെ, ആ ഒരു അവസ്ഥയിലേക്ക്.
അതോടുകൂടിയിട്ട് നമ്മൾ നമ്മുടെ ആരോഗ്യം മനസ്സിന്റെയും ശരീരത്തിന്റെയും പലപ്പോഴും നഷ്ടപ്പെടുത്താറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ആഹാരത്തിന് വേണ്ടിയുള്ള ശുദ്ധി അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ്. മറ്റൊന്ന്, ഈ ബാഹ്യപ്രകൃതിയെ നമുക്ക് സ്നേഹിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മൾ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ആവശ്യമായത് മാത്രം ഉപയോഗിക്കാൻ ഇന്ന് എല്ലാവരും പലപ്പോഴും തന്റെ സ്റ്റാൻഡേർഡിന് വേണ്ടി, സൗകര്യത്തിന് വേണ്ടിയൊക്കെ തന്നെ വാഹനങ്ങളുടെ എണ്ണം അധികമാക്കാറുണ്ട്, ഉപയോഗം കൂട്ടാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ വണ്ടിയിൽ വരണ അത്യാവശ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ അതൊക്കെ സ്റ്റൈൽ, അതുകൊണ്ട് വരുന്നു. പക്ഷെ അവരറിയുന്നില്ല നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പ്രകൃതി ഞാൻ ദൂഷ്യപ്പെടുത്തുകയാണ്. പിന്നെ വേറൊന്ന്, എന്റെ കൈകൊണ്ട് എനിക്ക് ഒരു ചെടിയെങ്കിലും നനയ്ക്കാൻ പറ്റുമെങ്കിൽ അത് ഞാൻ ഈ പ്രകൃതിക്ക് കൊടുക്കുന്ന വലിയൊരു ഗിഫ്റ്റാണ്. പിന്നെ മറ്റൊന്ന്, എന്നെ ഈ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ ദൂഷിതപ്പെടുത്തുന്ന എന്താണെന്നറിയോ, മനുഷ്യന്റെ മനസ്സിനുള്ള ചിന്തകളാണ്. കാരണം ഈ പ്രകൃതി ഇന്ന് ഇത്രമാത്രം സഹിക്കാനാവാത്ത രീതിയിൽ അത് ആഞ്ഞടിക്കാൻ വരണമെങ്കിൽ
നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു തോട്ട് പൊല്യൂഷൻ,
ആ തോട്ട് പൊല്യൂഷന്റെ അമിത പ്രഭാവം കൊണ്ട് ഈ പ്രകൃതിയിലത്തെ ഓരോരോ ജീവികളും, അത് സസ്യങ്ങളാവട്ടെ അല്ലെങ്കിൽ മറ്റു ജീവികളാവട്ടെ, അവയിലുള്ളു. ഞാൻ അടുത്ത കാലത്ത് ഒരു റിപ്പോർട്ട് അറിഞ്ഞു, നമ്മുടെ വയനാടൻ കാടുകളിൽ തന്നെ ഏതോ ഒരു ആന മനുഷ്യനെ തിരിഞ്ഞായിട്ട് ഒരു ആനയുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക് മനുഷ്യനെ തിന്നുന്ന ആന എന്ന് പറഞ്ഞാൽ? കാരണം നമ്മൾ പറയുന്ന സസ്യബുക്കുകൾ, ഈ ലോകത്ത് ഏറ്റവും അധികം ആരോഗ്യമുള്ള ആഹാരം സസ്യാഹാരം തന്നെയാണ്.
അതിന്റെ
പ്രൂഫാണ്, ഏറ്റവും പ്രൂഫാണ് ആനയും. കാരണം ആന തിന്നുന്നത് പുല്ലാണ്, എന്നിട്ട് ആനയ്ക്ക് പോലെ ആരോഗ്യം നമുക്കില്ല. നമ്മൾ തടി പിടിക്കണമെങ്കിൽ ആനേനെയാണല്ലോ കൊണ്ടുവരിക. അപ്പൊ അതുകൊണ്ട് നോൺ വെജ് കഴിച്ചോളന്നില്ല, നിങ്ങൾക്ക് ശക്തി ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രൂഫാണ്.
ശ്രീ ആനയുടെ എക്സാമ്പിൾ പറഞ്ഞപ്പോ രസകരമായിട്ടുള്ള വേറൊരു കാര്യം ഒരാൾ പറഞ്ഞത്, ഈ ആനയ്ക്ക് ഈ തടി പിടിക്കുക മാത്രമല്ല, ഈ നിലത്ത് കിടക്കുന്ന സൂചി പോലും
തിരിച്ചറിയാനുള്ള
കാര്യങ്ങൾ ആനയ്ക്ക് ചെയ്യാൻ സാധിക്കും. അത് എനിക്ക് തോന്നുന്നു നമ്മളൊരു ഒരു
നല്ലൊരു നല്ലൊരു ലീഡറുള്ള ഒരുപാട് ക്വാളിറ്റി ഉള്ള ഒരു മൃഗമാണ് ആന. അപ്പൊ അതുകൊണ്ട് എല്ലാതും ഒത്തിണങ്ങി ആ പ്രകൃതി ആ ജീവി കഴിക്കുന്ന എന്താ നോക്കിക്കഴിഞ്ഞാൽ അത് പുല്ലാ തിന്നുന്നത്, അതൊന്നിനെ ഉപദ്രവിച്ച് തിന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ജീവി എന്തുകൊണ്ട് അത് തിന്നാൻ തുടങ്ങിയെന്ന് വെച്ചാൽ, അതിനെ കുറിച്ച് പഠിച്ച ശാസ്ത്ര ആളുകൾ പറയുന്നത് ഈ ഇറച്ചിന്റെ ഒക്കെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് അവര് കാട്ടിൽ തട്ടിയിട്ട് അത് തിന്നുന്ന കൂട്ടത്തിൽ കൂടെ പെട്ട് അറിയാതെ അതിന്റെ പെട്ടുപോയി, അങ്ങനെ അത് വിശപ്പിന്റെ അധികം കൊണ്ടോ എന്തുകൊണ്ടോ അത് തിന്നു. പിന്നെ അത് അതിന്റെ ഒരു ശീലമായി. ഇപ്പൊ അത് മനുഷ്യനെ തിന്നുന്ന ഒരു ആനയായിട്ടുണ്ടെന്നൊക്കെയാണ് അറിഞ്ഞ് എനിക്ക് വല്ലാത്ത വിഷമം തോന്നിപ്പോയി കേട്ടപ്പോൾ. കാരണം മനുഷ്യന്മാർക്കത് കേൾക്കുമ്പോൾ ഭയമാണ് തോന്നിപ്പോവുക, അയ്യോ ഈ പ്രാണിയുള്ള കാട്ടിൽ നമ്മളെങ്ങനെ പോകുന്നു. എനിക്ക് അങ്ങനെയല്ല തോന്നി, എനിക്ക് ഭയത്തിനേക്കാൾ അധികം എന്റെ മനസ്സിൽ വന്ന ഫീലിംഗ് സങ്കടമാണ്. കാരണം ഇത്രമാത്രം നമ്മൾ ഈ പ്രകൃതിയെ ഉപദ്രവിച്ചു കഴിയുന്നല്ലോ എന്നാണ്. കാരണം വിഷ്ടം കഴിക്കുന്ന പശു എന്ന് പറയാറുണ്ട്, പുരാണത്തിൽ പറയുന്നത് പശുക്കളെ വിഷ്ടം കഴിക്കുന്ന കാലം ഈ ലോകത്തിന്റെ അവസാനം എന്ന് മാനിക്കുക. യാതൊരു വിധ പരിഗണന ദയയുടെ ഒരു അംശം പോലും കാണിക്കാതെയാണ് ഈ ജീവജാലങ്ങളോടൊക്കെ മനുഷ്യൻ ചെയ്യുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ ശക്തി എവിടെ നഷ്ടമായി? കാരണം ഞാൻ ഈ പ്രകൃതിയെ ഉപദ്രവിച്ച് 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 അതിനെ സഹി കെട്ടപ്പോൾ അതിന്റെ ഫലമാണ് നമ്മുടെ ഓരോരോ കപ്പാസിറ്റി പ്രകൃതി നമ്മളിന്ന് വിസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ആരോഗ്യം നോക്കിയൊക്കെ എത്ര താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ എണ്ണം കൂടിയിരിക്കുന്നു, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് കൂടുന്നു, ഡോക്ടേഴ്സിന്റെ എണ്ണം കൂടുന്നു, മെഷീനറികൾ കൂടുന്നു, മെഡിക്കൽ സയൻസ് ഇത്രയും ഡെവലപ്ഡായി, എന്നിട്ട് എന്തേ രോഗങ്ങളുടെ എണ്ണം ഒപ്പം കൂടുന്നു, രോഗികളുടെ എണ്ണം ഒപ്പം കൂടുന്നു. കാരണം മനുഷ്യൻ ഇന്ന് ഈ പ്രകൃതിയെ മിസ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് യൂസ് ചെയ്യാം, ബട്ട് നെവർ മിസ്യൂസ്.
എനിക്ക് തോന്നുന്നു ഇവിടെ ഗാന്ധിജി തന്നെ പ്രകൃതിയെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങളുടെ നീഡ് അത്യാവശ്യത്തിന് വേണ്ടത് ഇവിടെ ഉണ്ട്, പക്ഷേ ഇവിടെ ഇപ്പൊ ഈ അത്യാർത്ഥിയാണ് ഏറ്റവും. അവിടെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ പൊല്യൂഷൻ അല്ലെ, തോട്ട് പൊല്യൂഷൻ എന്നുള്ള വാക്ക്. എനിക്ക് തോന്നുന്നു അത് പ്രകൃതിയുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താന്ന് തോന്നുന്നു. കാരണം ഈ പ്രകൃതിയിലുണ്ടാവുന്ന ഈ പൊട്ടിത്തെറി, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിൽ ഉണ്ടാവുന്ന പൊട്ടിത്തെറിയുടെ ഒരു ഒരു റിഫ്ലക്ഷൻ അല്ലേ?
തീർച്ചയായിട്ടും. കാരണം നമ്മുടെ മനുഷ്യന്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ആ ഒരു സ്ഫോടനങ്ങൾ അത് പ്രകൃതിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അധികമാകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, നിങ്ങളെ ഒരു മുറിയിൽ ഉള്ളിലിട്ടിട്ട് പൂട്ടി അതിനുള്ളിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നേക്കാൾ കൂടുതൽ വിഷബാധകങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പൊട്ടിത്തെറിക്കുന്നു. അതുപോലെ തന്നെ ഒന്ന് ബാഹ്യമായിട്ട് വിഷം കൊണ്ട് നിറയ്ക്കുകയാണ് നമ്മളിതിനെ, ഒപ്പത്തിനൊപ്പം ആന്തരികമായിട്ട് അതിനെ വീർപ്പ് മുട്ടിക്കുകയാണ്. ഒരു മനുഷ്യന്മാരില്ലാത്തൊരു സ്ഥലം പറയുന്നുണ്ടല്ലോ, ഞാനൊരു ശാസ്ത്രജ്ഞനെ കുറിച്ച് ഞാനും വായിച്ചിട്ടുണ്ട് ആ ഒരു കമന്റ്, മനുഷ്യന്മാരില്ലായിരുന്നെങ്കിൽ ഈ ഭൂമി ഫ്ലറിഷ്ഡ് ആയേനെ എന്ന്. മീൻസ് ഈ ഭൂമിയിൽ മനുഷ്യന്റെ സങ്കല്പങ്ങൾ അവന്റെ അത്യാർത്ഥിയാണ് ഇതിനെ ഇത്രമാത്രം മോശമാക്കി കളയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പ്രകൃതിയെ സ്നേഹിക്കുന്നെങ്കിൽ ഇതിൽ ഓരോരോ കുഞ്ഞു പ്രാണിയെ പോലും സ്നേഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന് കേടാവാതെ ഈ ഭൂമിയെ നമുക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഭഗവാൻ നിർമ്മിച്ചു തന്ന ഏറ്റവും മനോഹരമായ പൂന്തോട്ടായിരുന്നു ഈ ഭൂമി. അതിനുപയോഗിച്ച് ഉപയോഗിച്ച് ഉപയോഗിച്ച് നശിപ്പിച്ച് നമ്മളിന്നതിനെ ഒരു നരകമാക്കി
മാറ്റി. ഈ പറഞ്ഞ ഈ തോട്ട് പൊല്യൂഷൻ, ഇപ്പൊ മറ്റ് പൊല്യൂഷൻ എല്ലാം മനുഷ്യൻ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും, കാരണം പൊല്യൂഷൻ മലിനീകരണം നടത്തുന്ന ഒരൊറ്റ ജീവി മനുഷ്യൻ തന്നെയാണ്. പക്ഷെ മനുഷ്യൻ നടത്തുന്ന മറ്റെല്ലാ മലിനീകരണത്തെക്കാൾ കൂടുതൽ ഈ പ്രഭാവം, ഈ ചിന്തകൾ കൊണ്ടുള്ള പൊല്യൂഷൻ ഇവിടെ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളെ ഏറ്റവും കൂടുതൽ പ്രകൃതിയിൽ നിന്ന്
അകന്നു പോകാനും കാരണം. പ്രകൃതി നമുക്ക് തരേണ്ട ഗിഫ്റ്റുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, പണ്ടത്തെ കാലത്ത് കലാകാലങ്ങളിലെ മഴ കൊണ്ട് കൃഷി ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് കൃത്രിമ മഴ പെയ്യിക്കേണ്ട അവസ്ഥ വരുന്നു. പ്രകൃതി അതിന്റെ തന്നെ കീടങ്ങളെ കൊണ്ട്, അതായത് ഇപ്പൊ നമ്മൾ ഒരു കൃഷി ഒരു സ്ഥലത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ തണ്ടുതുരപ്പൻ വന്ന് കൊല്ലുമെങ്കിൽ ഒപ്പത്തിനൊപ്പം അത്രയും തവളകൾ ആ കൃഷിയിടത്തിൽ ഉണ്ടാവുമായിരുന്നു. കാരണം ഈ തണ്ടുതുരപ്പനെ തിന്നാൻ ഈ തവളകൾ രക്ഷിച്ചോളുമായിരുന്നു. പക്ഷെ നമ്മളിന്ന് രാസവളങ്ങൾ കൊണ്ട് കൃഷിയിടങ്ങളെ കൊന്നു. അതുകൊണ്ട് തവളകൾക്കും അങ്ങനെയുള്ളതായിട്ടുള്ള എട്ടുകാലി ഒരു പ്രാവശ്യം ഇത് കാണുമ്പോഴേക്കും നമ്മൾ കൊണ്ട് വിഷം അടിക്കുന്നു. അതോടുകൂടി ഒരു എട്ടുകാലി പോലും ഇല്ലാത്തൊരു പാടം നമുക്ക് കാണാം. ആ പാടത്തില് ഒരു പ്രാണിക്കും അതിന് പരസ്പരം പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ എല്ലാ രീതിയിലും മനുഷ്യൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ, നമ്മളിപ്പോ ഈ സാധാരണ കൃഷി, മുമ്പെല്ലാം കൃഷി വളരെയധികം ലാഭകരമായി പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും കർഷകരുടെ ആത്മഹത്യയാണ്. കാരണം അപ്പൊ ഇവിടെ നമുക്ക് കൃഷിയിലും ഈ പറഞ്ഞ പോലെ പ്രകൃതിയുമായിട്ടുള്ള ഒരു ഇണക്കം.
തീർച്ചയായിട്ടും നമ്മുടെ ഈശ്വരി വിശ്വവിദ്യാലയത്തിന്റെ ഹെഡ് ഓഫീസിൽ യോഗി ഖേത്തി എന്നൊരു റിസർച്ചിന് നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ വളരെ ഉയരം കുറഞ്ഞ പപ്പായ ചെടികളിലൊക്കെ അടിതൊട്ട് മുടി വരെ ഇത്രയും വലിയ വലിയ പപ്പായകൾ, ടേസ്റ്റി ആയിരിക്കുന്ന പപ്പായകൾ, എന്തെല്ലാം കൃഷികളാ കാണുന്നത്. അതെല്ലാം തന്നെ അവിടെ രാസവളങ്ങൾ കൊണ്ടല്ല ചെയ്യുന്നത്, അതിനെ അവര് അവിടെ തന്നെ അവരെ പ്യുവർ വൈബ്രേഷൻസ് കൊണ്ട് ട്രീറ്റ് ചെയ്യാണ്.
സിസ്റ്റർ, ഇപ്പൊ ധാരാളം പേര് പ്രേക്ഷകരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ കൃഷിയോട് ആഭിമുഖ്യമുള്ളവർ തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ യോഗം കൊണ്ടുള്ള കൃഷി, അതിന്റെ വശങ്ങൾ എന്താണ്?
കാരണം നിങ്ങളൊരു സ്ഥലത്തൊരു കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വിത്തിടുന്നത് തൊട്ട് അതിനെ വിഷം കൊണ്ട് സംരക്ഷിക്കാതെ സ്നേഹം കൊണ്ട് സംരക്ഷിക്കുന്ന പ്രക്രിയ. നിങ്ങൾ വേണമെങ്കിൽ ഒരു ചെറിയൊരു പരീക്ഷണം നടത്തി നോക്കിയോളൂ, ഒരു വീട്ടിൽ രണ്ട് ചെടി നടുക, എന്നിട്ട് ഒരു ചെടിക്ക് ദിവസവും രണ്ട് ചെടിക്കും വെള്ളവും കൊടുത്തോളൂ വളവും കൊടുത്തോളൂ, ഒരു ചെടീനെ ദിവസവും പോയി സ്നേഹിക്കുക, ഓ നീ എനിക്ക് അധികം വൈകാതെ പൂ തരണം, അധികം വൈകാതെ കായ തരണം, അങ്ങനെ സ്നേഹം കൊണ്ട് അതിനെ മൂടുക. അതിന്റെ അടുത്ത് നിന്ന് ഡെയിലി പോയി കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യുക, നിങ്ങളുള്ളിൽ നിന്നതായിട്ടുള്ള ശുഭ വൈബ്രേഷൻസ് പോയിട്ട് ആ ചെടിയിനുള്ളിൽ നിറയുന്നതായിട്ട് സങ്കല്പിക്കുക. അതിനും പുഴുക്കളുടെ അറ്റാക്ക് കുറവായിരിക്കും, അതുപോലെ പ്രകൃതിയിലെ അറ്റാക്ക് കുറവായിരിക്കും. അത് വളരെ വേഗം പൂക്കാനും കായ്ക്കാനും തുടങ്ങും. അതേസമയം മറ്റേ ചെടിക്ക് വെള്ളവും വളവും കൊടുത്തോളൂ, നാച്ചുറലായിട്ട് രണ്ട് സാധനം കൊടുത്തിരിക്കുന്നു, ബട്ട് നോ വൈബ്രേഷൻ. അത് വളർന്നു വരാനും ഫലം തരാനും സമയം കൂടുതലെടുക്കും. അപ്പൊ നമ്മുടെ മെഡിറ്റേഷൻ കൊണ്ട്, ഒരു മനുഷ്യൻ അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പോസിറ്റീവ് തോട്ട് കൊണ്ട് നമുക്ക് ഈ പ്രകൃതിയെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും, ഹീൽ ചെയ്യാൻ സാധിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സംഗീതം കൊണ്ട് പ്രകൃതിനെ കൃഷി നന്നായി എടുക്കുന്നത് കേട്ടിട്ടില്ലേ? കാരണം അതിന് മധുരമായിട്ടുള്ള വൈബ്രേഷൻസ് എല്ലാം കൃഷിക്ക് നടത്താറുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനും സംഗീത ചികിത്സ നടത്തി ഞാൻ കേട്ടിട്ടുണ്ട്. മനുഷ്യനെയും പോസിറ്റീവ് തോട്ട് കൊണ്ട് ഹീൽ ചെയ്യാം, ഈ പ്രകൃതിയെയും പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് ഹീൽ ചെയ്യാം. ആ പ്രകൃതിക്കും ഏറ്റവും നീഡാണെന്നതിന്
എനിക്ക് തോന്നുന്നു. സിസ്റ്റർ, നമ്മളെ ഈ ചിന്തകളുടെ പ്രഭാവം പ്രകൃതിയിൽ ഒരു പരീക്ഷണത്തെ കുറിച്ച്, കാരണം അത് പലപ്പോഴും അവിശ്വസനീയമായിട്ട് തോന്നി. ഒരു റോസാ ചെടിയുടെ ചുറ്റും നിന്ന് ചില മനഃശാസ്ത്രജ്ഞർ ചെയ്ത പരീക്ഷണം, നിന്നെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് കുറെ ദിവസം അതിന്റെ ചുറ്റും നിന്ന് പറഞ്ഞപ്പോൾ ആ ചെടി തന്റെ മുള്ളുകളെ ഉൾവലിച്ചു എന്നാണ് കേൾക്കുന്നത്. മുള്ളതിനെ സംരക്ഷിക്കാനാണ് ഇവരുടെ ഈ ഈ ചിന്തകൾ, നിരന്തരമായ ചിന്തകൾ. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ നമുക്ക് പ്രകൃതിയിൽ ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്നതിന്റെ തെളിവല്ലേ?
100% സാധിച്ചിരിക്കും. കാരണം നമ്മുടെ മനുഷ്യന്റെ മനസ്സിലുള്ള നല്ലതായിട്ടുള്ള തോട്ട്സ് 100% പോസിറ്റീവായി കഴിഞ്ഞാൽ ഈ പഞ്ചതത്വങ്ങളിലുള്ള എല്ലാതും അതിന്റെ സദോ പ്രധാന സ്ഥിതി എന്ന് പറയും. മീൻസ് ദ ബെസ്റ്റ് സ്റ്റേജ്, പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കപ്പെട്ട സാധനം. അതുകൊണ്ടാണെന്ന് നോക്കിയാൽ ഞാൻ സിമ്പിളായിട്ട് ചിന്തിക്കാറുണ്ട്. ഒരു കഷ്ണം കരിയും ഒരു കഷ്ണം ഡയമണ്ടും നമ്മൾ അടുക്കളയിൽ നിന്ന് എടുത്ത് കളയുന്ന കരി അഥവാ എന്റെ സാരിയുമായ ഒരു കരിയായെന്ന് പറഞ്ഞ് പോയി കഴുകും നമ്മൾ. അതേസമയം അതേ കാർബൺ കൊണ്ട് ഹൈലി പവർഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് എനർജിയുടെ ബോണ്ട് കൊണ്ട് നിറയ്ക്കപ്പെട്ടൊരു സാധനം ഡയമണ്ട്. ഒരു കഷ്ണം ഡയമണ്ട് വെച്ച് ഒരു മോതിരം വാങ്ങാൻ പോയാൽ നല്ല ഡയമണ്ട് ആണെങ്കിൽ നമുക്ക് 100,000 രൂപയൊക്കെ വില വരും. എന്നാലോചിച്ച് നോക്കിയാൽ ഒരു കുഞ്ഞു കഷ്ണം ദ സെയിം കാർബൺ ഇത് കരിയായി മാറുന്നു, നമ്മൾ വേസ്റ്റ് ആക്കുന്നു, അത് നമ്മൾ വാല്യൂ ആവുന്നു. എന്തിന്റെ ആധാരത്തിൽ? അതിന് എത്രമാത്രം ക്ലോസ്ഡ് ആയിട്ടുള്ള പോസിറ്റീവ് എനർജി കൊണ്ട് ബൗണ്ടഡ് ആയിരിക്കുന്നു അത്. അതിന്റെ ആധാരത്തിലാണ് അതിന്റെ പവർ. അതുപോലെ തന്നെ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പോസിറ്റീവ് എനർജിയുടെ ഫ്ലോ ഉണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രകൃതിയിലെ ഏതൊരു സാധനവും അതിന്റെ ബെസ്റ്റ് ഫോമിൽ നമുക്ക് പ്രൊഡക്ഷൻ തരാൻ തുടങ്ങും. അങ്ങനെ ഈ പ്രകൃതി എന്ന മാത ഈ ശരീരത്തിന്റെ മാത പ്രകൃതി തന്നെയാണ്. ഈ പ്രകൃതി മാത ഈ ഭൂമി ദേവി എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ആ ഭൂമി ദേവി നമുക്ക് വേണ്ടി വിള ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാലഘട്ടം വരും. നമ്മുടെ മനുഷ്യന്റെ മനസ്സ് പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്താൽ.
വജ്രത്തിന്റെയും കാര്യം പറഞ്ഞപ്പോ ഈ ഒരേ വസ്തു അതേപോലെ തന്നെ ഈ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഈ കരി പിടിപ്പിക്കുകയും ചെയ്യുന്നു അല്ലെ? അതിനെ തന്നെ നമുക്ക്
ഒരു മനുഷ്യനെ തന്നെ പലപ്പോഴും ചില മനുഷ്യന്മാരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ മറ്റുള്ളൊരു സുഖം അനുഭവിക്കുന്നു. ചില മനുഷ്യന്മാരത് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നു. എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യന്റെ ഉള്ളിൽ പോസിറ്റീവ് എനർജി അത് അവർക്ക് മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുന്നു. കാരണം എന്റെ ഉള്ളിൽ, അതുകൊണ്ടാണ് നമ്മൾ സെൽഫായിട്ടുള്ള റിലേഷൻ ഇത്രയും ഇമ്പോർട്ടൻസ് പറയാൻ കാരണം. എന്റെ ഉള്ളിൽ നിന്നുള്ളതായിട്ടുള്ള പോസിറ്റീവ് എനർജി എന്റെ ഉള്ളിൽ ഫുൾഫിൽ ആക്കി കഴിഞ്ഞ ശേഷം ഞാൻ നിറഞ്ഞൊഴുകുന്ന ഒരു എനർജിയുടെ ഒരു കേന്ദ്രമായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മൈലുകൾക്കപ്പുറത്തുള്ള സാമീപ്യം പോലും മനുഷ്യന് സുഖം കൊടുത്തിരിക്കും.
എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ സംസാരിച്ചപ്പോ ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു ഒരു തീരുമാനം എനിക്ക് തോന്നുന്നു, ഞാൻ എന്റെ മോശമായ ചിന്തകൾ കൊണ്ട് ഇനി ഭൂമിയെ
നശിപ്പിക്കില്ല,
കേടുവരുത്തില്ല. കാരണം ഇപ്പോ ഹരിത പദ്ധതികളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ ഇത്രയും സിസ്റ്റർ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത് ഇതെന്തൊക്കെ നമ്മൾ ചെയ്താലും ഈ തോട്ട് പൊല്യൂഷൻ നമ്മൾ തുടരുന്നിടത്തോളം ഇതൊക്കെ എത്ര തന്നെ ഫലം കാണാനാവും.
ആലോചിച്ച് നോക്കിയറിയാലോ നമുക്ക്, നമ്മുടെ തോട്ട് പൊല്യൂഷൻ പോസിറ്റീവായി കഴിഞ്ഞാൽ എന്റെ അത്യാർത്ഥി ഇല്ലാതെയായി. എന്റെ അത്യാർത്ഥി ഇല്ലെങ്കിൽ പ്രകൃതിയിൽ ഞാൻ ഒരിക്കലും മോശമാക്കാൻ പോകുന്നില്ല. അപ്പൊ എന്റെ തോട്ട് പൊല്യൂഷൻ എന്നിൽ നിന്ന് മാനേജ് ചെയ്യുക മീൻസ് എന്നെ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കുക മീൻസ് ഞാൻ ഈ പ്രകൃതിനെയും എന്റെ ചുറ്റുമുള്ള സർവ്വതിനെയും പോസിറ്റീവിലി നിറയ്ക്കുകയായി. അതോടെ ഈ പ്രകൃതി നമ്മുടെ ദ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറുകയായി.
സിസ്റ്റർ, അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഹരിത പദ്ധതികളിൽ തന്നെ ധാരാളം പേര് അത് ചെയ്യുന്നുണ്ട്. വളരെ നല്ല ഇനീഷ്യേറ്റീവ് ആണ്. പത്രമാധ്യമങ്ങൾ അതിനുവേണ്ടി മുന്നോട്ട് വരുന്നു, എത്രയോ സംഘടനകൾ അതിനുവേണ്ടി മുന്നോട്ട് വരുന്നു. അതിനോടൊപ്പം ഈ ഒരു ഫാക്ടർ, ഈ മനസ്സിന്റെ ഫാക്ടർ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്ത ഈ പ്രധാനപ്പെട്ട വിഷയം എനിക്ക് തോന്നുന്നു പ്രകൃതിയെ ശുദ്ധമാക്കാനുള്ള നമ്മുടെ
പിന്നെ മെഡിറ്റേഷനിൽ നമുക്ക് അതിനെ ഹീൽ ചെയ്യുകയും ചെയ്യാം. കാരണം നിങ്ങളുടെ മെഡിറ്റേഷൻ സമയത്ത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ ഉള്ളിൽ നിന്നുള്ള പോസിറ്റീവ് വൈബ്രേഷൻസ്, അത് ശാന്തിയുടെ വൈബ്രേഷൻസ് ആവട്ടെ സ്നേഹത്തിന്റെ വൈബ്രേഷൻസ് ആവട്ടെ നമ്മൾ മെഡിറ്റേഷനിലൂടെ ചുറ്റും സ്പ്രെഡ് ചെയ്യുമ്പോൾ
ശാന്തമായിരിക്കുമ്പോൾ ശാന്തമായ ഈ
പ്രകൃതി ഹീൽ ചെയ്യും. ഇപ്പൊ അത് പാവം രോഗിയാവുകയാണ്, അതിന്റെ രോഗത്തിന് ഹീൽ ചെയ്യാനുള്ള ഹീലിംഗ് പവർ ആണ്.
ഒരു 2 മിനിറ്റ് സമയം നമുക്ക് ധ്യാനത്തിൽ കൂടെ പ്രകൃതിയിലേക്ക് ഈ ശുദ്ധമായ തരംഗങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ഒരു ചെറിയ സ്റ്റെപ്പ് നമുക്കിപ്പോൾ വയ്ക്കാം.
തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കൈകളെ കാലിൽ റെസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിൽ നട നിവർന്നിരുന്നു കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധേനെ സ്വയം ഞാൻ എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഭ്രൂമധ്യത്തിൽ ഒരു ചെറിയ പ്രകാശ നക്ഷത്രം പോലെ അവനവനെ കണ്ടുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ ഈ ശരീരത്തിന്റെ ഭ്രൂമധ്യത്തിൽ അതിസൂക്ഷ്മമായ പ്രകാശ നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മാവാണ് ഈ ശരീരമെന്ന പ്രകൃതിയിൽ പുരുഷനായി വസിക്കുന്ന ശക്തിയാണ് ഞാൻ. ഞാൻ ഇത്രയും കാലം എന്റെ ഉള്ളിൽ നിന്നുള്ള അശുദ്ധ സങ്കല്പങ്ങളാൽ ഈ പ്രകൃതിയെ അപവിത്രമാക്കി. എന്നാൽ ഇന്ന് എന്റെ ഉള്ളിൽ നിന്നും ശുദ്ധ സങ്കല്പങ്ങളുടെ പ്രവാഹത്താൽ ഈ പ്രകൃതിയെ സ്നേഹിക്കുകയാണ്. ഞാനാകുന്ന ആത്മാ ഗുണങ്ങളുടെ പ്രകാശമാണ്. ശാന്ത സ്വരൂപമാണ്. ശാന്തിയുടെ നക്ഷത്രമായി ഭ്രൂമധ്യത്തിൽ ഞാൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ അതിസൂക്ഷ്മമായ തരംഗങ്ങൾ പ്രകാശകിരണങ്ങളായി എന്നിൽ നിന്ന് ഈ ശരീരമാകുന്ന പ്രകൃതിയിലേക്കും പഞ്ചതത്വങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. ഒരു നക്ഷത്രത്തിൽ നിന്ന് പ്രകാശകിരണം വ്യാപിക്കും പോലെ എന്നിൽ നിന്നുള്ള ശാന്തിയുടെ പ്രകാശകിരണങ്ങൾ പഞ്ചതത്വങ്ങളിൽ ഞാൻ നിറയ്ക്കുകയാണ്. ഞാൻ ശാന്ത സ്വരൂപമായ ആത്മാ എന്നിൽ നിന്നുള്ള ശാന്തിയുടെ പ്രകാശ തരംഗങ്ങൾ ഈ പ്രകൃതിയെ ശുദ്ധവും ശാന്തവുമാക്കുന്നു. ഞാൻ എന്റെ ശാന്തിയുടെ പ്രകമ്പനങ്ങളാൽ പ്രകാശ തരംഗങ്ങളാൽ ഈ പ്രകൃതിയെ സ്നേഹിക്കുകയാണ്. സുഖപ്പെടുത്തുകയാണ്. ഓം ശാന്തി.
സിസ്റ്റർ, ഈ പ്രകൃതിയിലേക്ക് ഇങ്ങനെ ശുദ്ധമായ തരംഗങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഒരു സേവനം കൂടിയാണ്. അശുദ്ധമായ ഈ മാനസിക കാലുഷ്യങ്ങൾ ഞാൻ പുറത്തു വിടുകയാണ്, അത് പ്രകൃതിയെ കേടുവരുത്തുന്നുണ്ട് എന്ന തിരിച്ചറിവ് തന്നെ ഏറ്റവും വലിയൊരു ഒരു തിരിച്ചറിവാണ്. ഇന്ന് ഇത്രയും സമയം ഇത്രയും ആഴമേറിയ ഉൾക്കാഴ്ചകളിലൂടെ ഞങ്ങളെ നയിച്ചതിന്, സിസ്റ്ററുടെ സമയത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, പ്രകൃതിയുമായുള്ള ബന്ധം, അതിന്റെ ആഴവും വ്യാപ്തിയും എത്രത്തോളം ഉണ്ടെന്ന് നാം മനസ്സിലാക്കി. പ്രകൃതിയെ എങ്ങനെയാണ് നാം കേടുവരുത്തുന്നത്, എങ്ങനെ അതിനെ പവിത്രമാക്കി മാറ്റാം, ഇതും നമ്മൾ കണ്ടു. ദേഷ്യപ്പെടുമ്പോൾ, നിരാശരാകുമ്പോൾ, ഭയഭീതരാകുമ്പോൾ നാം പ്രകൃതിയെ ദുഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിഷം വമിപ്പിക്കുന്ന ചിന്തകൾ പുറത്തുവിട്ട് പ്രകൃതിയെ ഇനിയും നശിപ്പിക്കണമോ എന്ന ചിന്ത നാം തന്നെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഒരു പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. പ്രകൃതിയെ ശുദ്ധമാക്കാനുള്ള കഴിവും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. പ്രകൃതി ആര് ശുദ്ധമാക്കുന്നു അവരെ പ്രകൃതി ഒരിക്കലും ഉപദ്രവിക്കില്ല. പ്രകൃതിയുമായുള്ള ഈ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഒരു തിരിച്ചറിവിന്റെ ദിവസമാകട്ടെ ഇന്ന്. എല്ലാ ദിവസവും ഒരല്പസമയം പ്രകൃതിയിലേക്ക് ശുദ്ധമായ തരംഗങ്ങൾ കടത്തിവിടാൻ നമുക്ക് അല്പസമയം കണ്ടെത്താം. അങ്ങനെ നമ്മുടെ മാതാവായ പ്രകൃതിയെ കൂടുതൽ സുന്ദരമായ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഒരുമിച്ച് ഏറ്റെടുക്കാം. ജ്യോതിർഗമയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അതിന് എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ വിലാസം Thank you.